2022 June 5 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും പ്രകൃതി മനുഷ്യൻ സിനിമ ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം. റിപ്പോർട്ട് കോവളം സതീഷ് കുമാർ. വായിക്കുന്നത് BS രാജേഷ്. കഴിഞ്ഞ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ആവാസവ്യൂഹം കണ്ടവരാരും സംസ്ഥാന സർക്കാരിന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ആ ചിത്രത്തിന് കിട്ടിയതിൽ അത്ഭുതപ്പെട്ടിട്ടില്ല. ഒരു ഡോക്യുമെന്ററി ആയി പോകാവുന്ന വിഷയത്തെ അത്രമേൽ തന്മയത്വത്തോടെയാണ് കൃഷാന്ത് ചലച്ചിത്രമാക്കിയത്. പുതുവൈപ്പിൻ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രകൃതിയെ വിട്ട് മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സന്ദേശം കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കുകയായിരുന്നു സംവിധായകൻ. തിരുവനന്തപുരം ഗൗരീശപട്ടം സ്വദേശിയായ കൃഷാന്ത് മുംബൈ IIT അധ്യാപകനാണ്. മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് മുംബൈയിലെത്തിയ കൃഷാന്ത് ഒപ്പം സിനിമയെയും പഠിച്ചു. ഹ്രസ്വ സിനിമകളിലൂടെയാണ് പയറ്റി തെളിഞ്ഞത്. 2019 IFFK മത്സര വിഭാഗത്തിൽ ഇടം പിടിച്ച വൃത്താകൃതിയിലുള്ള ചതുരമായിരുന്നു ആദ്യ ചിത്രം. ആവാസവ്യൂഹം 2. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് വ്യക്തമായ ബോധം കൃഷാന്തിനുണ്ട്. തന്റെ ബോധ്യങ്ങളെയാണ് അദ്ദേഹം സിനിമയാക്കുന്നത്. കൃഷാന്ത് സംസാരിക്കുന്നു. പുതുവൈപ്പിനിലേക്കും ആവാസവ്യൂഹത്തിലേക്കും എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഒരു സൂപ്പർ ഹീറോ സിനിമയുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അയാൾ തന്നെയാണ് പ്രകൃതിയും, അയാൾ തന്നെയാണ് ഉഭയജീവിയും, അയാൾ തന്നെയാണ് വണ്ടുകളും, അയാൾ തന്നെയാണ് എല്ലാം. അങ്ങനെയൊരു വിഷയമാണ് ആലോചിച്ചത്. അത് മൺട്രോതുരുത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കാൻ നോക്കി. അപ്പോഴാണ് എന്റെ കോ പ്രൊഡ്യൂസറായ ഷിൻശാന്ത് പുതുവൈപ്പിനിൽ പോകാമെന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് അവിടുത്തെ ആവാസ വ്യവസ്ഥ കണ്ടു, അവിടെ ഷൂട്ട് നിശ്ചയിച്ചു. അപ്പോഴേക്കും പുതുവൈപ്പിനിലെ പ്രശ്നങ്ങളും അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം കൂടുതൽ അടുത്തറിയാനായി. ആ പ്രശ്നം കൂടി വിശദമായി പറയണമെന്ന് തോന്നി. അവിടുത്തെ സമരം കൂടി സിനിമയുടെ ഭാഗമായി. ആദ്യം എഴുതിയ കഥയാകെ മാറ്റി എഴുതി. പ്ലാൻ ചെയ്ത സിനിമ നഷ്ടപ്പെടാതെ പുതുവൈപ്പിനിലെ പ്രശ്നങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളിച്ച് സിനിമയെടുക്കാൻ തീരുമാനിച്ചു. ഭാര്യ ശ്യാമയായിരുന്നു കലാ സംവിധാനവും മേക്കപ്പും നിർവഹിച്ചത്. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കാമോ? ഇതുപോലുള്ള സിനിമകൾ എടുക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ സിനിമയ്ക്ക് ഒരുപാട് ഗവേഷണവും മറ്റും വേണ്ടി വന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. പറയാൻ ഉദ്ദേശിച്ചതിന്റെ പകുതിയേ പറഞ്ഞിട്ടുള്ളൂ. പ്രകൃതി എന്ന മായാലോകത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളിലൂടെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു തുടർച്ച കൂടി വേണമെന്ന് ആലോചിച്ചിരുന്നു. ഇനി അത് നടക്കുമോ എന്നറിയില്ല. ഈ സിനിമയ്ക്കൊരു ലക്ഷ്യമുണ്ട്, പരമാവധി പേരിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മനസ്സിലാകുന്ന ആഖ്യാനമാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാലല്ലേ ഈ സിനിമയുടെ രാഷ്ട്രീയം ജനത്തിന് മനസ്സിലാകുകയുള്ളൂ. പുതുവൈപ്പിനിൽ എന്താണ് കണ്ടത്? പുതുവൈപ്പിനിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഈയൊരു പ്ലാന്റ് വരുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ്. അത് പൊട്ടിത്തെറിച്ചാൽ ഒരു ദേശത്തെ ജനത മുഴുവൻ നശിച്ചുപോകും എന്ന ആശങ്കയും അവർ പങ്കുവച്ചു. ഇത്രയും ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഈയൊരു പ്ലാന്റ് പ്രശ്നം തന്നെ എന്ന് എനിക്കും തോന്നി. മതിലുകെട്ടി അടച്ചതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകാനും കഴിയുന്നില്ല. അവരുടെ ജീവിതശൈലി മാറുമെന്ന ആശങ്കയും ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ നർമ്മദ ബച്ചാവോ ആന്തോളനെക്കുറിച്ച് വാട്ടർ ബോഡീസ് എന്നൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അവിടെ ഡാം കെട്ടിയത് കാരണം ജനത്തിനുണ്ടായ വിഷമങ്ങളെക്കുറിച്ചായിരുന്നു ആ ഡോക്യുമെന്ററി. ജീവന്റെ സുരക്ഷാ പ്രശ്നമാണ് പുതുവൈപ്പിനുള്ളത്. പരിഹാരമെന്താണ്? സർക്കാരും ജനനായകരുമായി ക്രിയാത്മകമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. പക്ഷേ അതുണ്ടാകുന്നില്ല. കുറച്ചുനാൾ മുമ്പ് വരെ അവിടെ 144 പ്രഖ്യാപിച്ചു. നമ്മുടേത് ഇടത് സർക്കാരല്ലേ, മനുഷ്യരുടെ വശത്ത് നിൽക്കുന്നതല്ലേ ഇടത് രാഷ്ട്രീയം? പക്ഷേ അവിടുത്തെ സമരം അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആവാസ വ്യൂഹം സംസ്ഥാന അവാർഡിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. IFFK അവാർഡ് ലഭിച്ചപ്പോൾ എനിക്ക് എന്റെ സിനിമയിലൊരു ആത്മവിശ്വാസം വന്നു. പക്ഷേ മികച്ച സിനിമയാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. എഡിറ്റിങ്ങിനോ സിനിമാറ്റോഗ്രാഫിക്കോ അങ്ങനെ ഏതെങ്കിലും ടെക്നിക്കൽ അവാർഡ് ലഭിക്കുമെന്നാണ് കരുതിയത്. അതിനപ്പുറം പ്രതീക്ഷയില്ലായിരുന്നു. അവാർഡുകളെക്കുറിച്ച് സ്വപ്നം കണ്ടതുമില്ല. മാത്രമല്ല ധാരാളം സിനിമകൾ മത്സരിക്കാനുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ജോജി. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ചവിട്ട്. പിന്നെ വളരെ രസകരമായി തോന്നിയ സിനിമയാണ് നായാട്ട്. പിന്നെ ചുരുളിയും. ഇതിനോടൊക്കെ മത്സരിച്ച് ആവാസവ്യൂഹം ഒന്നാമതേ കയറി വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഹോം സിനിമ കണ്ടിരുന്നോ? ഹോം കണ്ടില്ല, കാണണം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. ഇന്ത്യൻ സംഘൽ പ്രതിഭാശാലിയായ നടനാണ്. എന്റെ ഫ്രണ്ട് മഹിജയുടെ അച്ഛനാണ്. ഈ സിനിമ OTTയിൽ വന്നപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നു. ഉടനെ കാണണം. സിനിമ അവാർഡ് വിവാദത്തെക്കുറിച്ച്? അവാർഡ് വിവാദത്തെക്കുറിച്ച് ബോധവാനല്ല, വിവാദത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അടുത്ത സിനിമയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണോ? ചെല്ലാനത്തെ പ്രശ്നത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തുടങ്ങിവെച്ചു. അത് പൂർത്തിയാക്കണം. ക്രയവിക്രയ പ്രക്രിയ എന്ന പേരിലൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ ചെറിയ ഗ്യാങ്ങിനെക്കുറിച്ചുള്ള പരമ്പരയും പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളിനെ കുറിച്ച് എന്ത് പറയുന്നു? കേരളയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കൂടുതൽ ശാസ്ത്രീയ പഠനം വേണം, കൂടുതൽ ചർച്ചകൾ വേണം. കേരളിന്റെ ആശയം നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശം ഭീകരമാണ്. അതുണ്ടാക്കാത്ത നിലയിലുള്ള പഠനമാണ് വേണ്ടത്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ഭൂരിപക്ഷം പേർക്കും സ്വീകരിക്കാൻ പറ്റുന്നതല്ലോ. അതുകൊണ്ടാണ് ശാസ്ത്രീയ പഠനം വേണമെന്ന് പറയുന്നത്. ഇത്രത്തോളം റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്ന് കൂടി ചിന്തിക്കണം. കാലാവസ്ഥാ മാറ്റം പരിഗണിക്കണം. ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് അതിന്റെ ഫലം നാട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തണം. അത് വേണോ വേണ്ടയോ എന്ന തിരഞ്ഞെടുപ്പ് അവർക്ക് കൂടി നൽകണം. ലേഖകന്റെ ഫോൺ 9 9 4 6 1 0 8 4 2 9.